Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
നിരായാസത ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ സസ്വരൂപമാണ് എന്നെല്ലാം അത് ബോധ്യപ്പെടുന്നു എന്നാണ് വീണ്ടും അന്വേഷിക്കാൻ പറയുന്നത്. പുത്രൻ ഗമയിത്വ, അങ്ങനെ പുത്രനെ ബോധിപ്പിച്ചുകൊണ്ട് അതിശിക്ഷതി വിപാകതി ഇതി നാമപ്രസിദ്ധിദ്വാരേണ യദന്യധിഹാസ്മിൻ പരമേ തേജോ ബന്നാനാം പുരുഷേണ ഉപയുജ്യമാനാം കാര്യകർണ സംഘാതസ്യ ദേഹസ്യ ശൃംഗസ്യ സ്വജാതി സംഗതിയണ ഉപചയകരത്വം വക്തവ്യം പ്രാപ്തം തതിഹ ഉക്തമേവ ദൃഷ്ടമിതി പൂർവോക്തം വിപദിച്ചതി. ഇതാണ് കലിയേന പ്രകാരേണ ഇമാ തേജോപന്നാഖ്യാതിത്വോ ദേവതാപുരുഷം പ്രാപ്യ ത്രിവിധേകൈകാഭവതി തദുക്തം പുരസ്താദൈവ ഭവതി അന്നവചിതം ത്രേധാ വിധീയതേ ഇത്യാദി. തത്രൈവ ഉക്തം അന്നാദീനാം അച്യുതാനാം യേ മധ്യമാ ധാതവസ്യേ തത്രധാതുവ ശരീരം ഉപചിന്തിയുക്തം മാംസം ഭൂതി ലോഹിതം ഭൂരി മജ്ജാഭൂതി അനിഷ്ടാധാതുവോ മനഃ പ്രാണം വാചം ദേഹസ്യ അന്തക്കന സംഘാത ഉപചിന്തീതി ഉക്തം തന്മനോഭൂതിത്ത പ്രാണോഭൂതിത്ത ബന്ധവതീതി. ഇവരെ പറഞ്ഞ കാര്യങ്ങളെ ഉപസംഹരിക്കുകയാണ്. മുമ്പെന്താ പറഞ്ഞത്? ഈ പേരുകളെല്ലാം പറഞ്ഞു തന്നെയാ തുടങ്ങിയ പേരുകളെല്ലാം പറഞ്ഞിട്ട് ശാസ്ത്രൻ പറയുന്ന ഈ പ്രകടനത്തിൽ എന്താ പറയുന്നു? തേജോപന്നാനാം പുരുഷേണ ഉപജ്യമാനാനാം. ഈ തേജോപന്നങ്ങൾ പുരുഷൻ ഭക്ഷിക്കുന്നതാണ്, ജീവൻ ഭക്ഷിക്കുന്നതാണ്, അതിനുണ്ടാകുന്നതാണ് കാര്യകരണ സംഘാതമായ ശരീരം. അത് ഒറ്റയ്ക്കൊറ്റകിൽ നിന്ന് അതിന്റെ സ്വഭാവത്തെ വെടിയാതെ തന്നെ പരസ്പരം കൂട്ടിച്ചേർന്ന് സുജാത്യ അസംഖാര്യണ ശരീരത്തെ വൃത്തിപ്പെടുത്തി ഒന്നും അതല്ലാതായിട്ടല്ല, അതായി നിന്നുകൊണ്ട് കൂടിച്ചേരും. തേജസ് തേജസ്സായി നിന്ന്, ജലം ജലമായി നിന്ന്, അന്നം അന്നമായി നിന്ന് പ്രവർത്തിച്ച് ഈ ശരീരരൂപത്തിലാക്കി ആ കാര്യങ്ങളാണല്ലോ അവർ പറയുന്നത്. അതെങ്ങനെയാണ്? അതിനുവേണ്ടി പറഞ്ഞ നേരത്തെ ത്രിവൃതൈകീകാഭൂതി അതെല്ലാം കൂടിച്ചേർന്നു. പിന്നെ കഴിച്ച അന്നത്തെ എങ്ങനെ മൂന്നായി മാറുന്നു, അത് പരിണമിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അതിന്റെ ഓരോ ഭാഗങ്ങൾ സപ്തധാതുക്കളായി മാറുന്നത്, എങ്ങനെ അതിൽ നിന്ന് ശരീരം ഉണ്ടാകുന്നു, ഇതെല്ലാം എന്താണോ ഒരു സത്തിനെ ആശ്രയിച്ച് സത്ത് നിന്നുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എന്നതിന് സത്യമായിട്ടൊന്നുമില്ല. സത്തിന്റെ സ്വഭാവമായിട്ട് യാതൊരു ബന്ധവും വെളിച്ചത്തിന്റെ സ്വഭാവമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇരുട്ടിന് വെളിച്ചത്തിൽ നിന്നുകൊണ്ട് കാണുന്നുണ്ട്. എങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ അങ്ങനെ സംഭവിക്കുന്നു. വെളിച്ചത്തിൽ നിന്നുകൊണ്ടല്ലേ ഇരുട്ടിനെ കാണുന്നു. വെളിച്ചത്തിലിരുന്നു കൊണ്ട് തന്നെ വെളിച്ചവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നു. അതുപോലെ സത്യനെ ആശ്രയിച്ചിട്ട് ഇതെല്ലാം സംഭവിക്കുന്നു, പരസ്പര ബന്ധമില്ലാത്ത. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിങ്ങനെ നിർഗുണത്തിൽ തവണ ഉണ്ടായി. ചോദ്യം കേട്ടതൊന്നും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടാകുന്നതിന് എന്തോ വിരോധം ഉണ്ടെന്ന്, ഒരു വിരോധം നിർഗുണത്തിൽ തവണ ഉണ്ടാകുന്നതിന് ഒരു വിരോധം. പിന്നെ എവിടെ വിരോധം? നമ്മുടെ സങ്കല്പത്തിൽ നിർഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ സങ്കല്പിച്ചു വെച്ച്, സഗുണം എന്ന് പറഞ്ഞാൽ മറ്റത്തോ സങ്കല്പിച്ചു വെച്ചിട്ട് നമുക്ക് പൊരുത്തപ്പെടുത്താൻ. ഇവിടെ പൊരുത്തക്കേടൊന്നുമില്ല. ഇരുട്ടിൽ വെളിച്ചത്തിലിരുന്നുകൊണ്ട് എന്ന കാണാം, അനുഭവമാണ്, പരസ്പര വിരുദ്ധമാണ്. പക്ഷെ അത് സഹകരിക്കുന്നു, വെളിച്ചത്തെ ആശ്രയിച്ചാണ് ഇരുട്ടുന്നത്. അതുപോലെ നിർഗുണത്തെ ആശ്രയിച്ച സഗുണത്തിന് നീക്കാൻ പറ്റും. വിരുദ്ധമായ കാര്യങ്ങളല്ല. സത്തിനെ ആശ്രയിച്ച് സത്താണെങ്കിൽ നിർവികാരമാണ്, പക്ഷെ വികാരമുള്ള ഭൂതം നിന്നിട്ടുണ്ട്. സത്തിനാണെങ്കിൽ ശരീരമില്ല, ഈ ഭൂതങ്ങൾ കൂടി ചേർന്ന് ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇങ്ങനെ ഈ വൈവിധ്യങ്ങൾ, നാനാത്വങ്ങൾ, ദ്വന്ദ്വം അതെല്ലാം ഈ സത്തിനെ ആശ്രയിച്ച് നിൽക്കുന്നു. അതാണ് സത്തിൽ നിന്ന് തേജസ് തുടങ്ങി ഭൂതങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു. ഇതെല്ലാം അതിനെ ആശ്രയിച്ച് നിൽക്കുന്നു. മനോഭൂതി പ്രാണോഭൂതി തപോഭൂതി അതെല്ലാം അത് തന്നെ സത്ത് തന്നെയാണ്. ഇതെല്ലാം ആയിരിക്കുന്നത്, ഇതെല്ലാം സത്താണ് എന്ന് ഗ്രഹിക്കുന്നവന് ഇവിടെ വൈരുദ്ധ്യം, പരസ്പര വിരുദ്ധമായ കാര്യങ്ങളല്ല നടക്കുന്നത്, പരസ്പര സമന്വയ കാര്യമാണ് നടക്കുന്നത്. കൃഷിപ്പ് നമുക്ക് പ്രത്യക്ഷമായി പരസ്പര വിരുദ്ധമായി അനുഭവപ്പെടുന്നതാണ് ജലവും തേജസ് എന്ന് വിഷ്ണു. പക്ഷേ അവയ്ക്ക് വിരോധമില്ല, എന്തുകൊണ്ട്? അവ കൂടിച്ചേർന്ന് പ്രവർത്തിച്ചാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. തത്വം മനസ്സിലാക്കുന്നവൻ അതിന് വൈരുദ്ധ്യം കാണും, പൂർണ്ണ ദൃഷ്ടിക്ക് വൈരുദ്ധ്യം പറയും. ജലത്തിൽ ജലം തേജസ്സിൽ വന്നു കഴിഞ്ഞാൽ തേജസ് നഷ്ടപ്പെടുത്തും, വെള്ളത്തിൽ അഗ്നിയിൽ വെള്ളം ഒഴിച്ചാൽ വെള്ളം നശിപ്പിക്കും, ഒന്നല്ലേ ശേഷിക്കത്തുള്ളൂ. അങ്ങനെയല്ല, ഇവിടെ എല്ലാം നിലനിൽക്കുന്നു, കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു, നശിക്കേണ്ടത് നശിക്കുന്നു, നിലനിൽക്കേണ്ടത് നിലനിൽക്കുന്നു. കാലദേശങ്ങൾക്കനുസരിച്ച് എല്ലാം എന്തുകൊണ്ട്? സത്തിനെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട്. സ്വയം പ്രാണകർണ സംഘാതു ദേഹേ വിശീർണ ഗുഹാന്തരം ജീവാധിഷ്ഠിതേന ക്രമേണ ക്രോദേഹത് പ്രച്ഛിതോ ഗച്ഛതി തദാഹത്യേ സ്വമ്യ ദൃശ്യത്തെ പ്രേതോ മ്രിയമാണ ശിവാംഗ മനസ്സിൽ സമ്പത്തിരെ മനസ്സിലെ. ഇതുവരെ ചർച്ച ചെയ്തത് ഈ സത്ത് സത്തം ഈ കാര്യങ്ങൾ ഉണ്ടായ നിലനിന്ന് ഇനി ഇതില്ലാതാകുന്നതും ചർച്ച ചെയ്യണോ, മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമല്ലോ. അതാണ് പറയുന്നത്, ദേഹം നശിക്കുന്നു, ദേഹാന്തരം ജീവ അധിഷ്ഠിതവും ഏന ക്രമേണ സ്വദേഹപ്രച്ഛിതവും. ഒരു ദേഹത്തിൽ നിന്നും ജീവൻ വിട്ട് നേരൊരു ശരീരത്തെത്തിയിരിക്കുന്നു എന്ന് പറയുന്നതും ഒരു സത്തിൽ തന്നെ ഈ ദേഹങ്ങൾ മാറി മാറി സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നും പറയുന്നതിന്റെ താല്പര്യമാണ്. ഇതൊന്നാണെന്നുള്ളത് പലർക്കും മനസ്സിലാകും, രണ്ട് കാര്യമാണെന്ന് അദ്ദേഹം. അങ്ങനെ ഒരേ സത്തിൽ തന്നെ പല ദേഹങ്ങൾ വരുന്നു, വാസ്താമസം ചെയ്യുന്ന യഥാവിഹാരം ഒന്ന് തന്നെ പലതിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നിൽ പലത് സ്വീകരിക്കാൻ തന്നെ വന്നു പോകും. തിരിച്ചും പറയാൻ എന്താണോ, ഒന്ന് പലതിനെ സ്വീകരിക്കുന്നു. ഒരു ശരീരം ഇത് വിട്ടിടാനുള്ള പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദേഹ അന്തരം ജീവാധിഷ്ഠിത പൂർവ്വദേഹപ്രച്ഛിതം, പഴയ ദേഹത്തിൽ നിന്ന് വിട്ടിട്ട് പുതിയ ദേഹത്തിലേക്ക് പോകും. ഞാൻ പുനർജന്മം എന്ന് പറയും. സദാഹസ്യ സൗമ്യ പുരുഷസ്യ പ്രേതോ മ്രിയമാണസ്യ മരിക്കുന്നവൻ മരിക്കുന്നവൻ വാക് മനസ്സിൽ സമ്പദ്ധതയെ വാക്ക് മനസ്സിൽ നിലയിക്കുന്നു മനസ്സിലെ സദാഹുറിഞ്ഞാതെയോ നവതീരി മരിച്ച ഒരാളുടെ അടുത്തിരിക്കുന്നു എന്ന് വിചാരിക്കുക, സൂക്ഷിച്ച് നോക്കിയിരിക്കുക. ആദ്യം എന്താണോ ഇന്ദ്രിയങ്ങളെല്ലാം നിശ്ചലമാകുന്നു പറയുന്നു. ജ്ഞാതയോ വതതി ബന്ധുക്കൾ പറയുന്നു നവതീരി എനിക്ക് സംസാരിക്കാൻ സംസാരം നഷ്ടപ്പെട്ടത് സ്വാഭാവിക വണ്ണത്തിലാ ഇത് കാണാൻ പറ്റുന്നത്. മനഃപൂർവ്വം ഈ വാക് വ്യാപാര മനസ്സുണ്ടെങ്കിലേ വാക്കിന് വഹിക്കാൻ പറ്റും. മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നു പിന്നെ വാക്ക് പറയുന്നു. അപ്പോ ആ മരണത്തെ പ്രാപിക്കുന്നയാള് എന്റെ അടുത്തിരിക്കുന്ന ബന്ധുക്കൾ പറയുന്നു സംസാരിക്കുന്നില്ല, വാക്ക് നിലച്ചു സംസാരം നിലച്ചു. വാക്യസമ്പ്രദായ മനസ്സിൽ മനോ മനനം വ്യാപാരേണ കേവലേന വർത്തത. ജീവൻ ഈ ശരീരത്തിലിരുന്ന ഇത്രയും കാലവും ഈ മനസ്സിനെയും വാക്കിനെയൊക്കെ യഥേഷ്ട ഉപയോഗിച്ചു, അവസാനം ഇതെല്ലാം തളരുന്നു, അജീവനും തളർച്ചപ്പെടുന്നു. ഈ വാക്ക് പോരാതെയായി, ഈ മനസ്സ് പോരാതെയായി, ഈ ശരീരത്തിന് പോരാതെ പോരായ്മ വന്നു. ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ ജീവൻ ഓരോന്നിന്ന് ഓരോന്നിന്ന് പിൻവാങ്ങുന്നു. അതാണ് സഹജമായി സംഭവിക്കുന്നുണ്ടല്ലോ. ആദ്യം വാക്കിനെ വിടുന്നു ജീവൻ, വാക്കിനെങ്ങനെ വിടുന്നു? മനസ്സിനെ കൊണ്ടുവിടുന്നു. ഇതുവരെ വാക്കിനെ നടത്തിച്ചിരുന്നു മനസ്സാണ്. മനസ്സ് പദത്തെ വാക്കിനെ വിട്ടുകളയുന്നുണ്ട്, വാക്കിന് ശക്തി പോരാതെ. ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഈ വാക്ക് ഉപയോഗിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ജീവന് ബോധ്യമായി വിടുന്നു, നിശബ്ദനാവുന്നു. ഇത് ബാഹ്യമായ ഇന്ദ്രിയ പ്രവൃത്തികളെല്ലാം ഓരോന്നോരോന്നായിട്ട് വിടുന്നു എന്നറു. വാച്യുദ്ധമൃതായ മനസ്സി മനോമനനം വ്യാപാരേണ കേവലേന വർത്തത. പക്ഷെ കാണുന്നവൻ രോഗിയായി വൃദ്ധനായി മരിക്കുന്നു എന്ന് കരുത്. വാക്ക് നിലച്ചു, പക്ഷെ മനസ്സ് നിലച്ചെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം മനസ്സ് ആ ജീവൻ വീണ്ടും പ്രവർത്തിക്കുന്നുണ്ടാകാം, കാണുന്നവരെ ചിലപ്പോൾ കാണുന്നുണ്ടാകാം, സംസാരിക്കാൻ കഴിയുന്നില്ല. ഓർക്കുന്നുണ്ടാവും, പുറത്തു പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു സങ്കടത്തിലായിരിക്കും മനസ്സ്. പക്ഷെ കാണുന്ന ബന്ധുക്കൾ പറയുന്നു, സംസാരം നിലച്ച്, ശബ്ദം നിലച്ച്, ഇനി അധികം കാലമില്ല. ഇത് ഉള്ളിൽ മനസ്സ് ഉണർന്നിരിക്കുന്നു. മനനം വ്യാപാരേണ കേവലേന വർത്തതി മനോഭി യഥാകൃതം ഹൃദയേ തഥ മന പ്രാണയ സമ്പന്നം ഭൂതി. അത് മനസ്സെന്നൊക്കെ പറയുന്നത് കേവലം മനസ്സിനെയല്ല, വാക്കോടുകൂടിയ ജീവൻ അത് മാറി മനസ്സോടുകൂടിയ ജീവനാകുന്നു. മനസ്സോടുകൂടിയ ജീവൻ അത് വിട്ട് പ്രാണരൂപത്തിലുള്ള ജീവനായി മാറുന്നു എന്നാണ്. അപ്പൊ ജീവൻ ആ മനോഭാവത്തിലുള്ള ജീവൻ തന്നെയാണ്. വാക്കായും മനസ്സായും പ്രാണനായും ഒക്കെ ഇരിക്കുന്നു ഒരു ജീവൻ. ആ ജീവൻ വാക്കിനെ വിട്ട്, മനസ്സിനെ വിട്ട് തന്നിലേക്ക് തന്നിലേക്ക് തന്നെ സങ്കോചിക്കുകയാണ്. ആ സങ്കോചമാണ് മരണം ശ്വസിക്കുക. മറ്റ് രണ്ടും വിട്ട് ബാഹ്യമായ സ്ഥൂലമായ പ്രാണനപേക്ഷ സ്ഥൂലമായ രണ്ടെണ്ണത്തിനെയും പുറമെ ഇരുന്ന് നോക്കുന്നവർക്ക് മനസ്സിലാവുക, ഇപ്പോ പൂർണ്ണമായും ശബ്ദം നടക്ക്, ഒന്നും നോക്കുന്നില്ല, കാണുന്നില്ല, കണ്ണു വളരെ, പിന്നെന്താണ്, ചെറിയൊരു ശ്വാസോച്ഛ്വാസം മാത്രം മനസ്സുണ്ടെന്ന് കരുതാനും അത് മാത്രം കാണാൻ പറ്റും. പരിശോധിച്ച് നോക്കിയാലേ കാണാൻ പറ്റും. ആ അവസ്ഥയിൽ എന്താണ്, മനസ്സ് മാത്രം നിലനിൽക്കുന്നു, ജീവൻ മനോമയനായി നിലനിൽക്കുന്നു. ശരീരം വിടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ശരീരമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം അവിടെ അവസാനിച്ചു. മനോമയൻ പ്രാണമയനായി, കേവലം പ്രാണരൂപത്തിലുള്ള ഒരു ബന്ധം മാത്രം, ചെറിയൊരു ബന്ധം മാത്രം നിലനിൽക്കുന്നു. അണയാൻ പോകുന്ന തീ നാളം പോലെ അണയാവുന്ന സമയത്ത് എന്താണ്, അത് തിരിയുമായിട്ടൊരു ചെറിയ ബന്ധം പുലർത്തുന്നു, വളരെ ചെറിയൊരു ബന്ധം, നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. ആ തരത്തിൽ അത് കേവലം പ്രാണമയനായി നിലനിൽക്കുന്നു. ബാഹ്യമായിരിക്കുന്നവർക്ക് പിന്നെ ഒന്നും പറയാനില്ല. സുഷ്ടകാല യുവ ഉറക്കം പോലെ, ഉറക്കമൊന്നും പറയുന്നില്ല, ഇത് ഉറക്കം പോലെയാണ്, അതുകൊണ്ട് ചേട്ടത്തിന് ഉറക്കമൊന്നും പറയും, മരണത്തെ നീണ്ട ഉറക്കമൊന്നും പറയും, പറയുന്നത് ഉറക്കം പോലെ എന്നുള്ള അർത്ഥത്തിലാണ്. സദാ പാർശ്വസ്ഥ അജ്ഞാതിയോ ന വിജാനാദിത്യാഹോ. അതാണ് നമുക്കത് തൊട്ട് മുമ്പ് വരെ ലഡു കാണിച്ച വാതുറക്കമായിരുന്നു, ഇപ്പൊ അതില്ല. അപ്പൊ പറയുന്നു ന വിജാനാദി, ഒന്നും കാണിച്ചിട്ട് അനങ്ങുന്നില്ല എന്ന് പറയും. ന വിജാനാദി, ഒന്നും അറിയുന്നില്ല, കാരണം പ്രതികരണമൊന്നുമില്ല. വെള്ളം കൊടുത്താലും വായു തുറന്ന് കുടിക്കാൻ ശ്രമിക്കുന്നു, ഒന്നും അറിയാൻ പറ്റുന്നില്ല. പാർശ്വസ്ഥ ജ്ഞാതയോ, കേവലം എന്നാലും തീർന്നു എന്ന് പറയാൻ ഉറപ്പില്ല. ആണ് പിന്നെയും ഡാക്ടറെ വിളിച്ച് പരിശോധിച്ചിരുന്നു, തീർന്നോ, തീർന്നു പറയാൻ വേണ്ടി അടുത്തിരിക്കുന്നവർക്ക് പറയാൻ. വായു തുറക്കുന്നില്ല, അനങ്ങുന്നില്ല, കണ്ണു തുറക്കുന്നില്ല, എല്ലാം അടഞ്ഞു, കേവലം പ്രാണൻ മാത്രമായി നിൽക്കുന്നു. തീർന്നില്ല എന്നെന്താ പറയാൻ കാരണം, പ്രാണശ്ച സദാ ഉദ്ധ്വാസി സ്വാത്മനി ഉപസംഹൃത ബാഹ്യകർണ സമ്പർഗവിദ്യം ദർശനാഹസ്തപാദാദീൻ വിക്ഷിപൻ മർമ്മസ്ഥാനാനി നിക്രന്ദൻ ഇവ ഉത്സർജൻ ക്രമേണ ഉപസംഹൃത തേജസ് സമ്പത്തിന്റെ. ആ സമയത്ത് കുറച്ച് മരണവിപ്രാളമൊക്കെ കാണിച്ചു, അതാണ് കൂടെ പറയുന്നു. ചില അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്, കൈയും കാലും ഒക്കെ വീശുന്നുണ്ട്. മർമ്മസ്ഥാനാനി നിഗ്രന്ഥൻ, ശരീരത്തിന്റെ മർമ്മസ്ഥാനങ്ങളെയൊക്കെ പുലർത്തുന്നത് പോലെ ഉള്ള ചില ചില പറയും മരണ സമയത്തുണ്ടാകുന്ന തരവേറ്റ്. അതെല്ലാം കാണിച്ചിട്ട് അതൊക്കെ പതുക്കെ ശാന്തനാകുന്നു. ശരീരം ഉള്ള ആസക്തി, തിന്നാനും കുടിക്കാനും ഉള്ള ആസക്തി, അതുകൊണ്ടാണ് ഇത് എല്ലാം വിട്ടുപോകുന്നുള്ള അവസാന നിമിഷം മനസ്സിൽ വരുന്ന വളരെ ദുർബലമായ വിചാരം കൊണ്ടാണ് ഇതൊക്കെ കയറി പിടിക്കുന്നത്, ഇനി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ. അതാണ് ഒരു വേദന അനുഭവിക്കുന്നതാണ് നിഗൃന്ദൻ, ഇതെല്ലാം വെട്ടിപ്പിളർക്കുന്നത് പോലെയുള്ള ഒരു വേദന, നഷ്ടപ്പെടുന്ന വേദന, പോകാൻ മനസ്സില്ല, ഇതിനെല്ലാം വിടാൻ ഇത്രയും കാലം കൊണ്ടുവരുന്ന. അതുകൊണ്ട് ഊർധ്വവിശ്വാസി ദീർഘശ്വാസം ധരിക്കുക, നീട്ടി വലിക്കുകയാണ്, വിടാൻ മനസ്സില്ലാത്തത്, പിടിച്ചു നിർത്താനുള്ള ശ്രമമാണ് അവസാനം, അതാണ് നീട്ടി വരുന്നത്. പക്ഷെ പിടിവിട്ടു പോയി, ഉപസംഹൃത കർണ മനസ്സ് പോയി, ഇന്ദ്രിയങ്ങൾ പോയി, എല്ലാം നേരത്തെ പറഞ്ഞ സമ്മർഗവിദ്യയിൽ പറഞ്ഞു എന്താണ്? ഇതെല്ലാം അവസാനം പ്രാണനിൽ വിലയം പ്രാപിക്കുന്നു. പ്രാണോ വാവ സമ്മർഗ, എല്ലാം പ്രാണനിലാണ് ഇതിന് അവസാനം കൊണ്ട്. ഇതിന്റെ ഈ പരാക്രമങ്ങളെല്ലാം അവസാനിച്ചതിന്റെ കേവലം ഭാരം മാത്രം, സൂക്ഷ്മത മാത്രം, കാരണം ഇതിനി ഉപയോഗിക്കാവുന്നതല്ല. അതുകൊണ്ട് അത് മാത്രമായി അവസാനം തേജസ്, പ്രാണന്റെ മൂലരൂപമായ തേജസ് ഏകീകരിക്കുന്നു. അപ്പൊ ആൾക്കാർ പറയും എന്ന് പറഞ്ഞാലും ദേഹത്തെ തുത്തു നോക്കിയ ഒരു ചെറിയ ചൂട് കാണും, തീർന്ന ചൂട്. സദാ കുറിഞ്ഞാതെയോ എന്ന ചെലതി ഇപ്പൊ കിടക്കുന്നില്ല, കൺകോളെ ചലിക്കുന്നില്ല, ശ്വാസത്തിന്റെ അളവ് മൃത്യു എന്ന നദീ വാവിച്ചിക്കിസ്തന്തോ. അപ്പോ തട്ടിയൊക്കെ നോക്കുന്നു, പഞ്ഞിയെല്ലാം മൂക്കിൽ വെച്ച് നോക്കുന്നു, ശത്രു ഇല്ലയോ, വിചികിസ്തന്തോ, ദേഹം ആലഭമാന, ദേഹത്തൊക്കെ പതുക്കെ സ്പർശിച്ചു നോക്കുന്നു. ആലഭനം സ്പർശിക്കുക, ഉഷ്ണം ച ഉപലഭമാന, ചെറിയ ചൂട്. ദേഹം ഉഷ്ണോ ജീവൻ പറയുന്നു, ആ ജീവനുണ്ട്, പോയിട്ടില്ല. അല്പം കൂടെ കഴിഞ്ഞാൽ ഇത് മരവിച്ച് മരം പോലെയാകും. ഒരു ചെറിയ അവസാനത്തെ നില, അനക്കൊന്നുമില്ല, കട്ടുമ്പുകളും ഒക്കെ അവസാനിച്ചു. യഥാ തഥാ ഔഷധലിംഗേന തേജോ സംഹ്രിയതേ, എന്ത് ചെയ്യുന്നു, ആ തേജോരൂപനായ ജീവനായി മാറുന്നു. തേജോരൂപനായ ജീവൻ, ആ തേജോരൂപനായ ജീവൻ എവിടെ ആ സത്തിൽ നിന്ന് രൂപപ്പെട്ടവന്. അവന്റെ ആ തേജോരൂപനായി നിൽക്കുന്നതുകൊണ്ടാണ് അതിന്റെ ഒരു ചെറിയ ബന്ധം ഈ ശരീരത്തിൽ കാണിക്കുന്നത്. ശരീരത്തിന്റെ ഒരു ചെറിയ ചൂട്. സദാ സത്യജ ദേവതായാം പ്രശാമ, പിന്നെ ഒരു നിമിഷം ശേഷിക്കത്തുള്ളൂ. എന്താണ് ആ തേജോരൂപനായ ജീവൻ? അതും വിടുന്നു സുഹൃത്തിയിൽ എന്നതുപോലെ പരസ്യാം ദേവതായാം പ്രശാമ്യതി. ഇതിന് ലയിക്കാൻ വേറെ ഇടമില്ല. ആ പരമാത്മാവിലേക്ക് വിജയിക്കുന്നു. അതെങ്ങനെ മരിച്ചപ്പോ പരമാത്മാവിനെ പ്രാപിച്ചെങ്കിൽ പിന്നീട് എങ്ങനെ പ്രേതമാകുന്നു? പ്രേതമാകാൻ പറ്റത്തില്ല, പ്രയാസപ്പെടണ്ട. ഉറങ്ങിയതിന് ശേഷം വീണ്ടും ഉണർന്നു വരുന്നില്ലേ, അവരെ വീണ്ടും വന്നോളൂ. മരണശേഷം വീണ്ടും ജന്മങ്ങളെത്തിക്കും. ഒരു ജാഗ്രതത്തിന് വിട്ട് സുഷുപ്തിയിലേക്ക് പോയിട്ട് വീണ്ടും അനേക ജാഗ്രതകൾ സ്വീകരിക്കുന്നു. പല പ്രേതങ്ങളാകുന്നത് പോലെ മരണശേഷവും ഭൂതമോ പ്രേതമോ പിശാചോ യക്ഷനോ ഗന്ധർവനോ കിന്നരനോ ദേവനോ മനുഷ്യനോ എന്ത് വേണോ ആയി മാറാം. അതിന് ഏകീഭവനം തടസ്സമാണ്. എങ്ങനെയാണ് ഈ ജാഗ്രത പുനഃസൃഷ്ടിക്ക് തടസ്സമല്ലാതെ? അതുപോലെ ഈ മരണം പുനർജന്മത്തിന് തടസ്സം. പക്ഷേ ഈ ജീവന് ഇതെല്ലാം അവസാനിപ്പിച്ച് വിജയിക്കാൻ ഒരിടമ, അത് മരണസമയത്തായാലും ശരി, അത് അവിടെ തന്നെയാണ് എത്തിച്ചേരുന്നത്. പക്ഷെ ഇത് രണ്ടു മുഖത്ത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് സുഷുപ്തിയിലെ ലയമല്ല മരണത്തിലെ ലയം, അവിടത്തെ ലയമല്ല സുഷുപ്തിയിലെ ലയവും. പക്ഷെ പറഞ്ഞത് സദാശ്രയാഹ, ജീവനെപ്പോഴും സദാശ്രയനാണ്, സത്പ്രതിഷ്ഠിതനാണ്. നേരത്തെ പറഞ്ഞു എന്താണ്, അങ്ങ് വിശ്രമിക്കുമ്പോൾ അങ്ങ് സത്തിൽ വിശ്രമിക്കുന്നു, ഉണരുമ്പോ അവൻ പ്രപഞ്ചത്തിലേക്ക് വരുന്നു. മൂർച്ച, മരണം, സുഷുപ്തി എല്ലാം വിശ്രമമാണ്. അവന് സത്തിലേ വിശ്രമിക്കാൻ പറ്റും. അതൊരു വലിയ സാങ്കേതിക പ്രശ്നമായിട്ടെടുത്ത് ചിന്തിച്ച് തലമുണ്ടാക്കേണ്ട കാര്യം. എപ്പോഴാണോ ഒരു പുരുഷൻ വിശ്രമിക്കുന്നത്, അവൻ സത്തിനെ പ്രാപിക്കുന്നു, അവന് സത്തിനെ സമീപിക്കുന്നു. ജാഗ്രത തന്നെ നമ്മൾ വിശ്രമിക്കുന്നു എന്ന് കരുതുക. ശരീരം കൊണ്ട് വിശ്രമിച്ചാലും മനസ്സുകൊണ്ട് വിശ്രമിച്ചാലെല്ലാം എന്താ അനുഭവപ്പെടുന്നത്? നേരത്തെ പറഞ്ഞാൽ നിരായാസത, ആ നിരായാസതയാണ് അനുഭവപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അത് സത്യം കൊണ്ടടുക്കുക, ശരീരം കൊണ്ടടുക്കുന്നു, മനസ്സുകൊണ്ടടുക്കുന്നു. അപ്പോഴേ ആ നിരായാസത കിട്ടത്തുള്ളു. അവനറിയാതെ തന്നെ അവനൊരു അന്തർമുഖത വരുന്നു, അത് ബാഹ്യമായ വിശ്രമത്തിൽ പോകും. തന്റെ സ്വരൂപത്തെ പ്രാപിക്കാൻ ശ്രമിക്കുകയാണ്. മരണത്തിൽ എന്ത് ചെയ്യുന്നു? ഓരോന്നായിട്ട് വലിച്ചെറിഞ്ഞ് വിട്ട്, സ്ഥൂലത്തെ വിട്ട്, സൂക്ഷ്മത്തെ വിട്ട്, കാരണത്തെ വിട്ട്, ജീവൻ തന്നെ അതൊന്നും ഉപയോഗമില്ലാന്ന് കണ്ടുവിട്ട് അർത്ഥത്തിലെ ഏകീഭാവത്തിലേക്ക്. സുഷുപ്തിയിലാണെങ്കിലോ അത് ഇങ്ങനെ വിടാതെ തന്നെ വീണ്ടും തിരിച്ചു പോകുന്നു, ഒരു പിടി വിടാതെ പിടിപ്പിടിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഇവിടേക്ക് വരുന്നു. പക്ഷെ സർവത്ര എന്താണോ ഇതാ സ്വത്തിന്റെ കളിയാണ്, ഇതെല്ലാം സ്വത്തിലാണ്, ഇതെല്ലാം സംഭവിക്കുന്നത്. അതാണ് പരസ്യ അന്തേവതായം പത്താം വിധി. ആ സ്വത്തിൽ ആ പുരുഷൻ ഇന്ദ്രിയമയനായിരുന്നു, മനോമയനായി, പ്രാണമയനായി, തേജോമയനായി, സദാത്മാവായി. സദൈവം ക്രമേണ ഉപസ്മൃതി സ്വമൂലം പ്രാപ്തേക മനസ് തത്വ ജീവോപി സുഷുപ്ത കാലവന് നിമിത്ത ഉപസംഹാര ഉപസംഹ്രിയമാണ തൻ സത്യ അഭിസന്ധിപൂർവം ചെയ്ത് ഉപസംഹ്രിയതേ സദൈവ സമ്പത്തിരി. സാധാരണ ചോദിക്കുന്ന ചോദ്യത്തിന്റെ സമാനം പറയും. എന്താ ചോദിക്കുന്നത്? പറയുന്നു പഠിച്ചു പഠിച്ചു വന്ന അവസാനം പറഞ്ഞു ഉറക്കമാണല്ല, ഉറക്കം മതി, ഉറക്കം പരമാത്മാവാണെന്നൊക്കെ. ദൈവത്തെ തേടി ഇറങ്ങിയവരാണ്, അസന്നെത്തിച്ചെന്നു ഉറക്കം. എന്താ വിശേഷം? അങ്ങനെയാണെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു, ആശ്രമത്തിൽ ഒന്ന് പണിയെടുക്കേണ്ട ഒരു കാര്യം. ഇന്നുവരെ ചിന്തിച്ചു അതിന് സമാനോട് പറയുകയാണ്, ഉറക്കവും മരണവും മൂർച്ഛയും എന്തിന്? കേവല വിശ്രമം പോലും ആ ജീവൻ സത്തിനെ സമീപിക്കുകയോ സത്തിനെ പ്രാപിക്കുകയോ ഒക്കെ ചെയ്യുകയാണ്. അല്ലെങ്കിൽ അവൻ കുറഞ്ഞ പക്ഷെ സത്തിനോട് അഭിമുഖമാകുകയും എവിടെ നിശ്ചലത നിശബ്ദത വരുന്നു അവിടെയെല്ലാം സംഭവിക്കുന്നു. നമ്മൾ ധ്യാനിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ എല്ലാം മനസ്സിന്റെ ഏകാഗ്രതയിൽ ജീവൻ തിരിഞ്ഞു നടക്കുക തന്നെയാണ്. പക്ഷേ പറയുന്നു അങ്ങനെ സന്മൂലം പ്രാപിച്ച മനസ്സിൽ മരണത്തിലൂടെ പ്രാപിച്ചാലും ശരി, സുഷുപ്ത കാലവ നിമിത്ത ഉപസംഹാര നിമിത്തങ്ങളെല്ലാം ഇല്ലാതാകുന്നു. മനസ്സ് സാധാരണ ജാഗ്രതയിലിരുന്നു ഏകാഗ്രത സമ്പാദിച്ചാൽ ഈ മനസ്സിനെ ജീവനെ വിക്ഷിപ്തമാക്കുന്ന മറ്റ് നിമിത്തങ്ങളൊന്നും അവന്റെ മുമ്പിൽ ഇല്ലാതെയാകും. സിനിമ കണ്ടുകൊണ്ടിരുന്നാലും മറ്റുള്ള സർവത്തിനൊന്നും മനസ്സ് പിൻവാങ്ങുന്നു. ഭജന നടത്തിയാലും അങ്ങനെ വിഷയങ്ങളിൽ നിന്നെല്ലാം മനസ്സ് പിൻവാങ്ങുന്നു. ഈ സത്തിനെ ചരിച്ച് നാനാ രൂപങ്ങളെ പ്രാപിക്കുന്ന നിമിത്തം വേണം. നിമിത്തമില്ലെങ്കിൽ എന്ത് ചെയ്യും? നിമിത്തമാണ്. അതുപോലെ നിമിത്ത ഉപസംഹാര ഉപസംഹ്രിയമാണ തൻ, തന്നിലേക്ക് തന്നെ അവൻ തന്നെ ഉപസംഹരിക്കുന്നു. എങ്ങനെയാണോ പൂർവം അതിന്റെ അങ്ങളെ തന്നിലേക്ക് വലിക്കുന്നത് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തന്നിലേക്ക് തന്നെ അവൻ ഉൾവലിയും സത്യ അഭിസന്ധി. പക്ഷെ ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഇതൊക്കെ തനിയെ സംഭവിച്ചു. ആത്മാവ് എന്നും മുക്തൻ തന്നെ, പക്ഷേ ഞാൻ മുക്തനാകുന്നില്ല. എന്തെല്ലാം അഭ്യാസം ചെയ്തിട്ട് എനിക്ക് മുക്തി അനുഭവിക്കാൻ കഴിയുന്നു? ആത്മാവ് സത്തായിരിക്കുന്നു, അവൻ എത്രയോ മരണം കടന്നുപോയി, അവിടെ എല്ലാം സംഭവിച്ചു, എത്രയോ മൂർച്ച സംഭവിച്ചു, എത്രയോ ഉറക്കം കഴിഞ്ഞു. താനെന്നും അച്ഛനാണ്, അത് തന്നിലൊരു വിശേഷതയും ഉണ്ടായി. കൂടുതൽ തന്നെ മോശമാക്കിയത് എന്തുകൊണ്ട് പറയുന്നു? സത്യ അഭിസന്ധിപൂർവകം, അഭിസന്ധി നിശ്ചയം, സത്യ നിശ്ചയത്തോടുകൂടിയാണ് ചേതുപസംഹ്രിയതേ ഇത് സംഭവിക്കുകയാണെങ്കിൽ മരണത്തിലായാലും ശരി തുളസിയിലായാലും ശരി എവിടെ ആയാലും സത്യ നിശ്ചയത്തോടുകൂടിയാണെങ്കിൽ സദൈവ സമ്പത്തിയതേ സത്ത് തന്നെ ആയിത്തീരുന്നു. എന്നാ പിന്നെ ദേഹാന്തരായ സുഷുപ്താദിവ ഉത്തിഷ്ഠതി മരണത്തിന്റെ കാര്യം പറയാം. മരണത്തിൽ സത്യ അഭിസന്ധിയോടുകൂടി സത്യ താവദേവചിതം യാവുന്ന വിമോക്ഷ സമ്പത്തി എന്നെല്ലാം പറഞ്ഞ ഇതാണ്. സത്യബോധത്തോടുകൂടിയാണ് മരണത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്ന പുനർദേഹാന്തരായ മറ്റൊരു ദേഹത്തെ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് സുഷുപ്താദിവ എന്ന ഉത്തിഷ്ഠതി എങ്ങനെയാണോ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വീണ്ടും ആ സത്ത് ഈ ശരീരത്തെ സ്വീകരിക്കുന്നത് അതുപോലെ സ്വീകരിക്കത്തില്ല. യഥാ ലോകേ സഭയെ ദേശേ വർത്തമാന കർത്തജിത് കഥഞ്ചിതിവ അഭയം ദേശം പ്രാപ്തത് പറയുന്നു. കാട്ടിലകപ്പെട്ടു, അവിടെ ഭയത്തിന് നിമിത്തങ്ങൾ കൊണ്ട് കാട്ടിൽ നിന്ന് ഓടി 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 എങ്ങനെയോ ഒരു ഗ്രാമത്തിൽ എത്തിച്ചു. എങ്ങനെ എത്തിയതെന്നും അറിയത്തില്ല, ഭയം ഓടിച്ചതാണ്. അപ്പോ ആ ഭയമുള്ള ഒരു ദേശത്ത് നിന്ന് അഭയമായ ദേശത്ത് എത്തിച്ചേർന്നാൽ അയാളെങ്ങനെയാണോ ഭയകമ്പാദികളിൽ നിന്ന് പൂർണ്ണമായും വിമുക്തനായി ആശ്വസിക്കുന്നത്, അതുപോലെ ഈ ജാഗ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നിന്ന് സത്യ അഭിസന്ധി പൂർവ്വം ആണ് പോകുന്നതെങ്കിൽ അവന് പൂർണ്ണമായ ആശ്വാസം ഉണ്ടാകുന്നു, നിരായാസനായിത്തീരുന്നു. പിന്നീട് ജന്മമില്ല, ഇതരത്തു അനാത്മജ്ഞാഹ തസ്മാദൈവ മൂലാത്തു സുഷുപ്താദിവ ഉദ്ധായ മൃത്വ പുനർദേഹജലമാവിശതി. അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ മരണം വരെ ഈ സത്യത്തെ ബോധിക്കാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞില്ലെങ്കിൽ ആ തന്മൂലത്തിൽ നിന്നും ഇങ്ങനെയാണോ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വന്നത്, അതുപോലെ വന്ന് വീണ്ടും മരിച്ച് വീണ്ടും ദേഹത്തെ സ്വീകരിക്കുന്നു. മരണത്തെ സംബന്ധിച്ച് പറയുന്നു, സുഷുപ്തിയെ സംബന്ധിച്ച് ഇത് തന്നെ. എന്താണ് സുഷുപ്തിയില് ഈ ശരീരത്തെ വിട്ടിട്ടാണ് ഒരാൾ, ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ടാണ് അയാൾ ഉറക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ, ശരീരത്തെ ഉപേക്ഷിച്ച് ഉറക്കത്തിലേക്ക് ദേഹാഭിമാനം വെടിഞ്ഞു. ആത്മബോധത്തിൽ ദേഹാഭിമാനം വെടിഞ്ഞിട്ടാണ് അയാൾ ഉറക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ ഉണർന്നു വരുമ്പോൾ അയാളിൽ അത് കാണത്തില്ല, ദേഹാഭിമാനം. ജാഗ്രത്തിൽ ഒരാൾ ഒരുപാട് പ്രയാസപ്പെട്ട് ജ്ഞാനം നേടി സുഷുപ്തിയിൽ ചെന്നപ്പോൾ അവിടെ അജ്ഞാനം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെയുള്ള നമ്മൾ ധരിക്കുന്നത് സുഷുപ്തിയുണ്ട്, അവിടെ അജ്ഞാനമുണ്ട്. വീണ്ടും ഒന്നിനു വന്നപ്പോൾ വീണ്ടും അജ്ഞാനം കൊണ്ട് അയാൾ ഞാൻ വീണ്ടും അജ്ഞനാകണ്ടേ, കാരണം അവിടെ അജ്ഞാനത്തിൽ പോയിട്ടല്ലേ മടങ്ങി വന്നത്, കുളിച്ചിട്ട് വന്നാൽ നനഞ്ഞിരിക്കത്തില്ലേ ശരീരം. അതുപോലെ വീണ്ടും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ സമാനം പറയുകയാണ്. ഇവിടെ ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് പോയാൽ ഈ ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് ഉറങ്ങാം, ഒരു പ്രയാസം ഇവിടെ ഉപേക്ഷിച്ചാലും ഉറക്കത്തിന് തടസ്സമില്ല. ഉണർന്നു വരുമ്പോൾ എന്ത് വരുന്നു, വീണ്ടും ആ ദേഹാഭിമാനം എന്ന് വരുന്നില്ല. മരണം പോലെ എന്നുവെച്ചാൽ ഈ സത്തായിട്ടാണ് ഉണർന്നിരിക്കുന്നതെങ്കിൽ സുഹൃത്തിയിൽ നിന്ന് വീണ്ടും ഉണരുന്നതും സത്തായിട്ട് തന്നെ. സുഹൃത്തി എന്താണെന്ന് ചിന്തിച്ച് ബേജാറാവേണ്ട കാര്യം ചിന്തയ്ക്കപ്പുറമാണ്. ജാഗ്രതനെ കുറിച്ച് ചിന്തിച്ചാണ് വിവാദങ്ങളെല്ലാം, വാദവിവാദങ്ങളെല്ലാം ജാഗ്രതനെ കുറിച്ച് മതി. സുഹൃത്തിയെ കുറിച്ച് സുഹൃത്തിയാനൊന്നും അവസരം തരുന്നു. സദസത് പ്രതീതിക്ക് അതീതമായ ഒന്നിനെ കുറിച്ച് നമുക്ക് തർക്കിക്കാം. ഇവിടെ നമുക്ക് അതിനെ കുറിച്ചും മാറി, അതാണ് ഇതാണ്. ഇവിടെ ജാഗ്രതയിൽ ഈ ദേഹത്തെ ഉപേക്ഷിച്ച് പോകുന്നവൻ സുഹൃത്തിയിലേക്ക്, എന്നിട്ട് ദേഹാഭിമാനത്തെ വെടിഞ്ഞിട്ട് പോകുന്നവന് ഉണർന്നാലും, ഉണർന്നില്ലെങ്കിലും ഇനി ആ തുളസിയിൽ നിന്ന് നേരെ തുളസി എന്നവന്റെ മരണമായി തീർന്ന് ശരീരം അവിടെ വെച്ച് ശരീരത്തിലുള്ള എല്ലാ ബന്ധവും വിട്ടാലോ നേരത്തെ പറഞ്ഞതുപോലെ മരണം അതുപോലെ തന്നെ സംഭവിക്കും. തത്വത്തെ ഗ്രഹിച്ചാലും മരണത്തിന്റെ പോക്ക് ഇത് തന്നെയാണ്. വ്യത്യാസം പറയും എന്താണിത്, ഇവിടെ പറഞ്ഞത് വാക്കു മനസ്സിൽ മനസ്സ് എന്ന് പറയുന്നത്, ഈ വാക്കും മനസ്സൊക്കെ പിന്നെ എവിടെ പോയി തത്വജനസും അതെല്ലാം അതാത് ദേവതകളെ വിലയിക്കുന്നു എന്ന് പറയും. അങ്ങനെയൊരു വ്യത്യാസം മാത്രം അതെന്തോ ആയിക്കോ. ഇവിടുത്തെ ചോദ്യം ഇതാണ്, മരണത്തിൽ തത്വജ്ഞാനത്തോടുകൂടിയാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ ജന്മമില്ല. തത്വജ്ഞാനത്തോടുകൂടി ഉറങ്ങിയാൽ തന്നെ ഉണരാതിരിക്കുമോ? തത്വജ്ഞാനം മരണമല്ല. തത്വജ്ഞാനത്തിൽ എന്താണ് ഇതുപോലെ ലയമല്ല സംഭവിക്കുന്നത്, മരണത്തിൽ ലയ സംഭവിക്കുന്നു, അതല്ല തത്വജ്ഞാനത്തിൽ സംഭവിക്കുന്നത്. തത്വജ്ഞാനത്തിൽ ശരീരാഭിമാനം നഷ്ടമാണ്. ആ ശരീരാഭിമാന നാശത്തോടുകൂടി ഉറങ്ങുകയാണെങ്കിൽ ഉണരുമ്പോഴും അവന് അതുണ്ടാകത്തില്ല. അതാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. പരസ്യാം ദേവതായാം തത്താം എല്ലാം ആ പരദേവതയിൽ ശ്രമിക്കുന്നു.